പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, 10 പ്രമാണങ്ങളെക്കുറിച്ച് പൊതുവായി കുറേയേറെ കാര്യങ്ങൾ നമ്മൾ കണ്ടു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രമാണങ്ങൾ 10 എന്നതത്രേ. പക്ഷേ എങ്ങനെയാണ് ഈ 10 പ്രമാണങ്ങളെ വിഭജിച്ചിരിക്കുന്നത്? അതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ നിലവിൽ നിൽക്കുന്നുണ്ട്. ആ വിഭജനമാണ് ഇന്ന് നമ്മൾ ആദ്യമേ പഠന വിഷയമാക്കാൻ പോകുന്നത്. 10 കൽപ്പനകൾ അഥവാ 10 പ്രമാണങ്ങൾ, കൃത്യമായി പറഞ്ഞാൽ 10 വചനങ്ങൾ എന്ന് ബൈബിൾ പറയുന്നുണ്ടെങ്കിലും ഇതേതൊക്കെയാണ് 10 വചനങ്ങൾ, എവിടെയാണ് ഒരു വചനം ആരംഭിക്കുന്നത്, എവിടെയാണ് ഒരെണ്ണം അവസാനിക്കുന്നത് എന്ന് കൃത്യമായി ബൈബിളിൽ പറഞ്ഞിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായൊരു കാര്യം. ഇന്ന് നമ്മളെടുക്കുന്ന ബൈബിളിൽ, അത് ഇംഗ്ലീഷാവട്ടെ, മലയാളമാവട്ടെ, മറ്റേതെങ്കിലും ഭാഷയാവട്ടെ, ഇന്നെടുക്കുന്ന ബൈബിളിൽ അധ്യായങ്ങളും വാക്യങ്ങളും തിരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അധ്യായങ്ങളും വാക്യങ്ങളുമായി തിരിച്ചിരിക്കുന്നത് ബൈബിളിൻ്റെ ഒറിജിനൽ ഡിവിഷനിലുള്ളതല്ല. ആരംഭത്തിൽ ബൈബിൾ എഴുതിയ വ്യക്തികൾ അധ്യായങ്ങളും വാക്യങ്ങളും തിരിച്ചല്ല എഴുതിയിരുന്നത്. ചുരുളിൽ എഴുതുന്ന വ്യക്തികൾ, ചുരുള് ഏകദേശം 3 ഇഞ്ച് വീതിയിൽ കോളങ്ങളായി തിരിച്ച് താഴേക്ക് എഴുതി പോകും. ഒരു കോളം തീരുമ്പോൾ അടുത്ത കോളം, അങ്ങനെ ചുരുളിൻ്റെ മൊത്തം ദൈർഘ്യം ഏകദേശം 36 അടിയോളം ആവാം. അതിൽ കൂടുതലായാൽ എടുത്ത് മടക്കാനും നിവർത്താനും വായിക്കാനും ഒക്കെ പ്രയാസം വരും. ഇങ്ങനെ ചുരുളിൽ ഓരോ കോളത്തിന് അപ്പുറം മറ്റൊരു കോളം ഇങ്ങനെ എഴുതി പോകുമ്പോൾ അവിടെ അധ്യായങ്ങളോ വാക്യങ്ങളോ വേർതിരിച്ചിരുന്നില്ല. പലപ്പോഴും കുത്തും കോമയും പോലും ഉണ്ടായിരുന്നില്ല, തുടർച്ചയായിട്ട് എഴുതി പോവുകയാണ്. ഇങ്ങനെ എഴുതി പോയിരുന്ന ബൈബിളിൽ അധ്യായങ്ങളായിട്ട് തിരിച്ചത് 1225. പിന്നീട് ആ വാക്യം അധ്യായങ്ങളെ വാക്യങ്ങളായി തിരിച്ചത് 16 പകുതിയോടുകൂടിയാണ്. ആദ്യമേ പുതിയ നിയമം, പിന്നീട് പഴയ നിയമം. ഇങ്ങനെ ഏതാണ്ട് 16 1551 ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന രീതിയിൽ അധ്യായങ്ങളും വാക്യങ്ങളുമായി ബൈബിൾ തിരിച്ചത്. ഈ ഒരു സാഹചര്യം നമ്മൾ ഓർത്തിരിക്കുമ്പോൾ പ്രമാണങ്ങളെക്കുറിച്ച് പട്ടികയെക്കുറിച്ചുള്ള കാര്യം വിശദമാകും. ഇപ്പോൾ 10 പ്രമാണങ്ങൾ എന്ന് നമ്മൾ പറയുന്നു. അത് പുറപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായത്തിലും, പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിലും, നിയമാവർത്തന പുസ്തകം 5-ാമത്തെ അധ്യായത്തിലുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഈ 20-ാമത്തെ അധ്യായമായി കണക്കാക്കപ്പെടാൻ തുടങ്ങിയത് 13-ാം നൂറ്റാണ്ടിലാണ്. പിന്നീടുള്ള വാക്യങ്ങൾ 16-ാം നൂറ്റാണ്ടിലാണ് വരിക. ഇത് തന്നെ നിയമാവർത്തന പുസ്തകത്തിനും പ്രസക്തമായിത്തീരുന്നു. അപ്പോൾ എവിടെയാണ് ഒരു പ്രമാണം ആരംഭിക്കുന്നത്, എവിടെയാണ് ഒരെണ്ണം അവസാനിക്കുന്നത് എന്ന് വ്യക്തമല്ല. തന്നെയുമല്ല, ബൈബിൾ എഴുതിയ വ്യക്തികൾ 1-ാം പ്രമാണം, 2-ാം പ്രമാണം, 3-ാം പ്രമാണം എന്ന് അക്കമിട്ടിട്ട് പറഞ്ഞിട്ടുമില്ല. എല്ലാവരും പറയും 10 വാക്കുകൾ. പക്ഷേ ഏതാണ് ഈ 10 വാക്കുകൾ? അതിനെക്കുറിച്ചാണ് സംശയം നിലവിൽ നിൽക്കുന്നത്. കത്തോലിക്കാ സഭ 15-ാം നൂറ്റാണ്ടിൽ ഈ പ്രമാണങ്ങൾ മതബോധനത്തിനു വേണ്ടി ഒന്ന് പരിഷ്കരിക്കുകയുണ്ടായി, അഥവാ ഒന്ന് സമ്മറൈസ് ചെയ്ത് ചുരുക്കി സംഗ്രഹിച്ച് ഒരു സംക്ഷിപ്ത രൂപത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. വേദപാഠ ആവശ്യങ്ങൾക്ക് വേണ്ടി കുട്ടികൾക്ക് മനഃപ്പാഠമാക്കി ഓർത്തിരിക്കാൻ സാധിക്കുന്ന രീതിയിൽ അക്കമിട്ട് 10 തിരിച്ച് 1, 2, 3 എന്ന് പ്രമാണങ്ങൾ രേഖപ്പെടുത്തി. അങ്ങനെ പ്രമാണങ്ങൾ വേദപാഠത്തിനു വേണ്ടി ക്രമീകരിക്കുമ്പോൾ ബൈബിളിലുണ്ടായിരുന്ന എല്ലാ വാക്കുകളും എല്ലാ വാക്യങ്ങളും സ്വീകരിച്ചില്ല. ബൈബിളിലെ ആശയങ്ങൾ പ്രധാനമായിട്ടെടുത്തുകൊണ്ട് അതിനെ ഒന്ന് ചുരുക്കി പറയുകയാണ് ചെയ്തത്. അതുകൊണ്ട് ബൈബിളിലുള്ളത് വിട്ടുകളഞ്ഞുവെന്നോ ഇല്ലാത്തത് കൂട്ടിച്ചേർത്തുവെന്നോ അർത്ഥമാകുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു ആരോപണം ഇന്ന് കത്തോലിക്കാ സഭയ്ക്ക് എതിരായിട്ട് ചില പ്രോട്ടസ്റ്റൻ്റ് സഭകൾ, പ്രത്യേകിച്ച് ചില പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യാനികളെന്ന് പറയുന്നവർ ഉന്നയിക്കാറുണ്ട്. അവരുടെ മുഖ്യമായ ആരോപണം ഇതാണ്. ഞാനത് വായിക്കാം. പ്രധാനമായിട്ടും പലപ്പോഴും പല വീടുകളിലും കടന്നു വന്ന് POC ബൈബിളിൽ തന്നെ തുടർന്ന് വായിക്കാൻ ആവശ്യപ്പെടുന്ന വ്യക്തികൾ എടുത്തു പറയുന്നത് ഇതാണ്. ഞാൻ വായിക്കുന്നത് പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താ ദൈവം അരുളി ചെയ്തു, അവിടുത്തെ വചനങ്ങളാണിവ. അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലെ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാൻ നിൻ്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാകുന്നു. എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3-ഉം 4-ഉം തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000-1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. ഇത്രയുമാണ് ചർച്ചാവിഷയമായ പ്രമാണം. പി ഒ സി ബൈബിളിൽ ഇന്നത്തെ രീതിയിൽ 6 വാക്യങ്ങളായിട്ടാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുക. ഇത് ഒന്നാം പ്രമാണമായിട്ട് കത്തോലിക്കാ സഭ എടുക്കും. പക്ഷേ യഹൂദരുടെ ഇടയിൽ ഇത് 2 പ്രമാണങ്ങളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. യഹൂദർ പൊതുവെ ഇതിനെ 2 പ്രമാണങ്ങളായി കാണും. അപ്പോൾ ഏതാണ് രണ്ടാമത്തെ പ്രമാണം? രണ്ടാമത്തെ പ്രമാണം 4 മുതലുള്ള വാക്യങ്ങളാണ്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലെ ജലത്തിലോ ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നിർമ്മിക്കരുത്, അവയുടെ മുമ്പിൽ ആരാധിക്കരുത്. അപ്പോൾ നിർമ്മിക്കരുത്, ആരാധിക്കരുത്, പ്രതിമ ഉണ്ടാക്കരുത്, ആരാധിക്കരുത് എന്നത് രണ്ടാമത്തെ പ്രമാണമായി യഹൂദർ പൊതുവെ കണക്കാക്കുന്നു. ഈ ചുവട് പിടിച്ചാണ് പ്രോട്ടസ്റ്റൻ്റ് സഭകൾ പൊതുവെയും പെന്തക്കോസ്തുകാർ പ്രത്യേകിച്ചും ഇതിനെ രണ്ടാം പ്രമാണമായി കാണുക. ഇത് രണ്ടാമത്തെ പ്രമാണമാണെന്നുണ്ടെങ്കിൽ കത്തോലിക്കാ സഭയുടെ പട്ടികയിൽ ഇങ്ങനൊരു പ്രമാണം രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് പ്രത്യേകത. കത്തോലിക്കാ സഭ വേദോപദേശത്തിനു വേണ്ടി പഠിപ്പിക്കുന്ന പ്രമാണം, ഒന്നാം പ്രമാണം നമുക്ക് എല്ലാവർക്കും അറിയാം, നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്. രണ്ടാം പ്രമാണം, നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. അപ്പോൾ ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത് എന്ന് പറയുന്ന ആ പ്രമാണത്തിന് മുമ്പേ ഉള്ള പ്രതിമകൾ ഉണ്ടാക്കരുത്, ആരാധിക്കരുത് എന്ന പ്രമാണം കത്തോലിക്കർ മനഃപൂർവ്വം എടുത്തു കളഞ്ഞു എന്നാണ് ആരോപണം. ഇത് നിയമാവർത്തന പുസ്തകത്തിലേക്ക് കടന്നു വന്നാലും പ്രസക്തമാണ്. നിയമാവർത്തന പുസ്തകത്തിലും ഇത് തന്നെ വരുന്നുണ്ട്. 5-ാമത്തെ അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഞാനല്ലാതെ വേറൊരു നിനക്കുണ്ടാകരുത്, നിനക്കായി ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്, മുകളിൽ ആകാശത്തോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലെ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കരുത്, നീ അവയെ കുമ്പിട്ട് ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. അങ്ങനെ തുടർന്ന് പോകുന്നു. അപ്പോൾ ഇത് രണ്ടാമത്തെ പ്രമാണമായിട്ട് എടുക്കുമ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഡിവൈഡ് ചെയ്ത് വരും. അപ്പോൾ അവസാനം വരുന്ന ഒരു പ്രശ്നമുണ്ട്. ഈ വിഭജന പ്രകാരം 10-ാമത്തെ പ്രമാണം പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ കാണും. നിന്റെ അയൽക്കാരൻ്റെ ഭവനം നീ മോഹിക്കരുത്, അയൽക്കാരൻ്റെ ഭാര്യയെയോ ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതയെയോ അവൻ്റെ മറ്റെന്തെങ്കിലുമോ നീ മോഹിക്കരുത്. ഇവിടെ പുറപ്പാട് പുസ്തകത്തിലെ പ്രമാണം 10-ാമത്തെ പ്രമാണമായിട്ട് ഇതെടുത്താൽ അയൽക്കാരൻ്റെ ഭവനത്തിനും ഭാര്യയ്ക്കും കഴുതയ്ക്കും കാളയ്ക്കും ദാസനും ദാസിക്കും എല്ലാം ഒരേ സ്ഥാനം തന്നെയാണുള്ളത്. അപ്പോൾ ഭാര്യയെയും കഴുതയെയും ഒരുപോലെ കാണുന്ന ഒരു മനോഭാവം ഇതിൽ നിന്ന് രൂപം കൊള്ളാൻ സാധിക്കും. അതേസമയം നിയമാവർത്തന പുസ്തകത്തിൽ ഇത് പ്രത്യേകം വേർതിരിച്ചെടുത്ത് പറയുന്നുണ്ട്. നിയമാവർത്തന പുസ്തകം 10-ാമത്തെ പ്രമാണം ഇങ്ങനെയാണ് പറയുക. 21-ാമത്തെ വാക്യം, 5-ാം അധ്യായം 21-ാമത്തെ വാക്യം, നിന്റെ അയൽക്കാരൻ്റെ ഭാര്യയെ നീ മോഹിക്കരുത്, ഫുൾ സ്റ്റോപ്പ്. അടുത്തതായിട്ട് പറയും, അവൻ്റെ ഭവനമോ വയലോ ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതയെയോ അവൻ മറ്റെന്തെങ്കിലുമോ നീ ആഗ്രഹിക്കരുത്. അപ്പോൾ ഭാര്യയെ മോഹിക്കരുത്, വസ്തുക്കൾ മോഹിക്കരുത് എന്ന് പറയുന്ന 2 പ്രമാണമായി നിയമാവർത്തന പുസ്തകത്തിൽ തന്നെ തിരിച്ചിരിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിൽ 10-ാമത്തെ പ്രമാണമായി അവതരിപ്പിച്ചിരിക്കുന്നത്, നിയമാവർത്തന പുസ്തകത്തിൽ 2 പ്രമാണങ്ങളായി, 9-ഉം 10-ഉം പ്രമാണങ്ങളായി അവതരിപ്പിക്കുന്നു. അതിൻ്റെ പ്രധാന കാരണം മനുഷ്യനും വസ്തുക്കൾക്കും തുല്യമായ പ്രാധാന്യം നൽകാതിരിക്കുക, മനുഷ്യനെ വ്യക്തികളെ വസ്തുക്കളേക്കാൾ കൂടുതൽ വിലപ്പെട്ടതായി കാണുക. ഭാര്യയെ മോഹിക്കരുത് എന്നതിലും വ്യത്യസ്തമാണ് വസ്തുക്കളെ മോഹിക്കരുത് എന്നത്. ഇപ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് അല്പം വ്യത്യസ്തമായ ഒരു അവതരണ രീതിയാണ് നിയമാവർത്തന പുസ്തകത്തിലുള്ളത്. പക്ഷേ പ്രമാണങ്ങൾ 10 എന്നത് എന്നും നിലനിൽക്കേണ്ട ഒരു മനോഭാവമാണ് തരം. അപ്പോൾ 9-ഉം 10-ഉമായി വേർതിരിച്ച് കഴിയുമ്പോൾ ഒരു പ്രമാണത്തിൻ്റെ പ്രശ്നമുണ്ടാകും. അതുകൊണ്ടാണ് 1-ാമത്തെ പ്രമാണത്തിൽ വ്യതിയാനമുണ്ടായത്. 1-ാമത്തെ പ്രമാണം പുറപ്പാട് പുസ്തകത്തിൽ പടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ്, വേറെ ദേവന്മാർ നിനക്കുണ്ടാവരുത്, 1-ാമത്തെ പ്രമാണമായും പ്രതിമയുണ്ടാക്കരുത്, വിഗ്രഹങ്ങളെ ആരാധിക്കരുത്, പ്രണമിക്കരുത് എന്ന് 2-ാമത്തെ പ്രമാണമായും അവതരിപ്പിക്കുന്നതിന് പകരം ഇത് 2 കൂടി ഒരു പ്രമാണമായി പരിഗണിക്കുന്നു നിയമാവർത്തന പുസ്തകത്തിൽ. കാരണം വാസ്തവത്തിൽ 1-ാമത്തെ പ്രമാണത്തിൻ്റെ തന്നെ വ്യാഖ്യാനമാണ് തുടർന്നു വരുന്നത്. ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ്, മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്, ആ മറ്റൊരു ദൈവം ഉണ്ടാവരുത് എന്ന് പറയുന്നതിൻ്റെ വിശദീകരണമാണ് നീ വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്, ആരാധിക്കരുത്. വാസ്തവത്തിൽ അതൊരു പുതിയ കൽപ്പനയല്ല, പുതിയ പ്രമാണവുമല്ല, 1-ാം പ്രമാണത്തിൻ്റെ തന്നെ ഭാഗമാണ്. ഒരു പ്രമാണത്തിൻ്റെ 2 വശങ്ങൾ, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, 1-ാം ഭാഗം, ദൈവമല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കരുത്, 2-ാമത്തെ ഭാഗം. രണ്ടും ഒരേ കാര്യം തന്നെയാണ് പറയുക. ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ, ഒരേ പ്രമാണത്തിൻ്റെ 2 ഭാഗങ്ങൾ. ഇങ്ങനെ 1-ാമത്തെ പ്രമാണത്തിൻ്റെ 2 ഭാഗങ്ങളാണ് ദൈവത്തെ ആരാധിക്കണം, വിഗ്രഹത്തെ ആരാധിക്കരുത് എന്നത്. ഇങ്ങനെ ഇത് രണ്ടും കൂടി ചേർന്ന് ഒറ്റ പ്രമാണമായി കണക്കാക്കുമ്പോൾ 9, 10 എന്ന് രണ്ട് പ്രമാണങ്ങളെ വേർതിരിച്ച് കാണാൻ സാധിക്കും. വ്യക്തികളെയും വസ്തുക്കളെയും വേർതിരിച്ച് കാണുന്ന രീതിയിൽ ഈ രണ്ടാമത്തെ കാഴ്ചപ്പാടാണ് കത്തോലിക്കാ സഭ വേദപാഠത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതല്ലാതെ വിഗ്രഹങ്ങളെ ആരാധിക്കാമെന്നോ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാമെന്നോ എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ പ്രമാണങ്ങളുടെ ഈ ഡിവിഷനെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒന്ന്, കത്തോലിക്കാ സഭ പ്രമാണങ്ങളൊന്നും വെട്ടിക്കുറച്ചിട്ടില്ല. ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ഇനി പഠിക്കാൻ പോകുന്നതാണ്. അടുത്ത തവണ മുതൽ ഓരോ പ്രമാണവും എടുത്ത് വിശദീകരിക്കുമ്പോൾ ഇത് കൂടുതൽ വ്യക്തമാവുന്നതാവും. ഓരോ പ്രമാണവും എങ്ങനെയാണ് ബൈബിളിൽ അവതരിപ്പിച്ചിരിക്കുന്നത്, ആ പ്രമാണത്തിൻ്റെ കാതൽ എന്താണ്, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് കത്തോലിക്കാ സഭയിൽ സ്വീകരിക്കുന്നത്, വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് കാണാൻ പോവുകയാണ്. പക്ഷേ ആദ്യമേ ഓർത്തിരിക്കേണ്ടത്, കത്തോലിക്കാ സഭ ഒരു പ്രമാണവും വിട്ടുകളഞ്ഞിട്ടില്ല. വിഗ്രഹങ്ങളെ ആരാധിക്കാൻ ആരെയും പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. വിഗ്രഹാരാധനയും പ്രതിമാവണക്കും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമ്മൾ തുടർന്ന് കാണേണ്ടതാണ്. നമ്മൾ പ്രമാണങ്ങളെ 10 കൽപ്പനകൾ 10 വാക്കുകൾ എന്ന് പറയുന്നു. ഈ 10 പ്രമാണങ്ങൾ പ്രധാനമായും 2 ഭാഗങ്ങളായി തിരിക്കാറുണ്ട്. അത് വിശുദ്ധ അഗസ്തീനോസാണ് ഇങ്ങനെ ഒരു വിഭജനം ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. 1 മുതൽ 3 വരെയുള്ള പ്രമാണങ്ങൾ ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെ വിവിധ വശങ്ങളാണ് എടുത്ത് അവതരിപ്പിക്കുക. ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, ദൈവത്തിന് നാമം വൃഥാ പ്രയോഗിക്കരുത്, ദൈവാരാധനയ്ക്കു വേണ്ടി സമയം മാറ്റിവെക്കണം. ഇതാണ് ആദ്യത്തെ 3 പ്രമാണങ്ങൾ. അപ്പോൾ ദൈവവും ദൈവാരാധനയുമായി ബന്ധപ്പെട്ട മനുഷ്യൻ്റെ കടമകളെ, ദൈവത്തോടുള്ള മനുഷ്യൻ്റെ കടമകളെ സംബന്ധിക്കുന്നതാണ് ആദ്യത്തെ 3 പ്രമാണങ്ങൾ. പിന്നീടുള്ള 7 പ്രമാണങ്ങൾ മനുഷ്യർ പരസ്പരമുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുക. അപ്പോൾ 2 കൽപ്പലകകളിൽ ദൈവം പ്രമാണങ്ങൾ എഴുതി കൊടുത്തു എന്ന നിയമാവർത്തന പുസ്തകത്തിൽ കാണും, പുറപ്പാട് പുസ്തകത്തിലുമുണ്ട്. അപ്പോൾ ദൈവം തന്നെ എഴുതി കൊടുത്ത പ്രമാണങ്ങൾ 2 കൽപ്പലകകളിലായിരുന്നു. ആ 2 കൽപ്പലകകൾ എന്തൊക്കെയാണ് എന്ന ചോദ്യത്തിന് ആദ്യത്തെ പലകയിൽ ദൈവ മനുഷ്യ ബന്ധങ്ങളെക്കുറിച്ചും 2ാമത്തെ കൽപ്പലകയിൽ മനുഷ്യ പരസ്പരമുള്ള ബന്ധത്തെക്കുറിച്ചും ഉള്ള പ്രമാണങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു എന്ന് പറയാറുണ്ട്. ആദ്യത്തേത് 2ാമത്തേതിൻ്റെ അടിസ്ഥാനമാണ്. ദൈവ മനുഷ്യ ബന്ധം ക്രമീകരിക്കപ്പെടാതെ മനുഷ്യർ പരസ്പരമുള്ള ബന്ധം ഒരിക്കലും ക്രമീകരിക്കപ്പെടുകയില്ല. നമുക്കതറിയാം, ആരംഭം മുതലേ പറുദീസായിലായിരുന്ന മനുഷ്യൻ്റെ അവസ്ഥ മുതൽ ഇങ്ങോട്ട് ദൈവവുമായുള്ള ബന്ധം ക്രമപ്പെടാതിരിക്കുന്നിടത്താണ് മറ്റു ക്രമക്കേടുകൾ ഉണ്ടാവുക. ഈ പഴം തിന്നു, നിങ്ങളുടെ കണ്ണു തുറക്കും, നിങ്ങളെ ദൈവത്തെപ്പോലെയാകും എന്ന പ്രലോഭനത്തിന് വഴങ്ങിയ ആദ്യ മാതാപിതാക്കന്മാർക്ക് സംഭവിച്ചത് ഐക്യം നഷ്ടപ്പെട്ടു എന്നതാണ്. ദൈവത്തോടുള്ള ഐക്യം അവർക്ക് നഷ്ടപ്പെട്ടു. സ്വയം ദൈവമാകാൻ ശ്രമിച്ച് ദൈവത്തിൻ്റെ പ്രമാണം ലംഘിച്ച് പഴം പറിച്ചു തിന്ന വ്യക്തികൾക്ക് ഉടനെ സംഭവിക്കുന്നത് തങ്ങളുടെ ഐക്യം നഷ്ടപ്പെടുകയാണ്. അവർ കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരാണെന്ന് അവർ ബോധ്യപ്പെട്ടു. അത്തിയിലകൾ കുട്ടിത്തുന്നി അരക്കച്ച ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചു. കാരണം അവർക്ക് പരസ്പരം മുഖത്തു നോക്കാനാവാതായി. തങ്ങൾ നഗ്നരാണ് എന്നുള്ള ആ ബോധ്യം അതിനു മുമ്പ് പറഞ്ഞു വെക്കും. ഉൽപ്പത്തി പുസ്തകം 2:25 ആദവും അവൻ്റെ ഭാര്യയും നഗ്നരായിരുന്നു, പക്ഷേ അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല എന്ന്. നഗ്നരായിരുന്നിട്ടും ലജ്ജ തോന്നാതിരുന്നൊരു അവസരമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ദൈവത്തോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട സാഹചര്യത്തിൽ അവർ ലജ്ജിക്കുന്നു, അവർ ഭയപ്പെടുന്നു, അവർ പേടിച്ച് ഓടി ഒളിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം കേട്ടപ്പോൾ പുരുഷനും അവൻ്റെ ഭാര്യയും ഭയന്ന് മരങ്ങൾക്കിടയിൽ ഒളിക്കുന്നു. അത്തി ഇലകൾ കുട്ടിത്തുന്നി പരസ്പരം മുഖത്ത് നോക്കാൻ കഴിയാതെ ഓടി ഒളിക്കുന്ന മനുഷ്യൻ്റെ ചിത്രം പരസ്പരം അകന്നു പോകുന്ന മനുഷ്യൻ്റെ ചിത്രമാണ്. പിന്നീട് വിചാരണയ്ക്ക് വിധേയരാക്കുമ്പോൾ ആദത്തോട് ദൈവം ചോദിക്കും, നീ എന്താണ് ഈ ചെയ്തത്? ഭാര്യ പറഞ്ഞതെന്നുകൊണ്ടാണ്, അവൾ എനിക്ക് തന്നു, ഞാനത് തിന്നു. ഇപ്പോൾ ദൈവം ആദാമിനെ ചോദ്യം ചെയ്യുമ്പോൾ ആദം ദൈവത്തോട് പറയുന്നത് നീ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ പഴം തന്നു എന്നാണ്. അതിനു മുമ്പ് ആദം പറഞ്ഞിരുന്നത് എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും എന്നായിരുന്നു. ദൈവം പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ച ആദ്യ സാഹചര്യങ്ങളിൽ അവർ പരസ്പരം ഐക്യത്തിലായിരുന്നു, ഒരു ശരീരവും ഒരാത്മാവുമായിരുന്നു അവർ. ഇവിടെ ദൈവത്തോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട സാഹചര്യത്തിൽ നീ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ എന്നായി. പിന്നീട് കൊടുക്കുന്ന ശിക്ഷയിൽ നമ്മൾ പറയും, കേൾക്കും, പുരുഷൻ്റെ ആധിപത്യത്തിന് കീഴിലായി പോകുന്ന സ്ത്രീ, എങ്കിലും പുരുഷനോട് അഭിനിവേശമുണ്ടാകുന്ന സ്ത്രീ. അപ്പോൾ പരസ്പരമുള്ള ഐക്യം വിച്ഛേദിക്കപ്പെട്ടു, പരസ്പരമുള്ള ബന്ധം നഷ്ടപ്പെടുന്നു. അതിനടിസ്ഥാനമായി നിൽക്കുന്നത് ദൈവത്തോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടതാണ്. ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ മനുഷ്യർക്ക് പിന്നീട് പരസ്പരം ബന്ധമുണ്ടാവില്ല. ദൈവത്തെ അംഗീകരിക്കാത്ത വ്യക്തി ഒരിക്കലും സഹോദരനെ അംഗീകരിക്കുകയില്ല. ദൈവത്തെ പിതാവായി കാണാത്തവർക്ക് പരസ്പരം സഹോദരങ്ങളായി അംഗീകരിക്കാൻ സാധിക്കുകയില്ല. പിതാവില്ലാതെ എവിടെ സാഹോദര്യം? അതുകൊണ്ടാണ് ദൈവത്തെ നിഷേധിക്കുന്നവർക്ക് സഹോദരനെയും നിഷേധിച്ചേ മതിയാവൂ. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരിക്കൽ വായിച്ച് കേട്ട ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 4-ാം അധ്യായം 1-ാമത്തെ വാക്യം, ദേശവാസികൾക്കെതിരെ അവിടുത്തേക്കൊരു ആരോപണമുണ്ട്, ഇവിടെ വിശ്വസ്തതയോ സ്നേഹമോ ഇല്ല, ദൈവവിചാരം ദേശത്ത് അറ്റുപോയിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ആണയിടലും വഞ്ചനയും കൊലപാതകവും വ്യഭിചാരവും മോഷണവും ഒക്കെ സീമാതീതമായി തീരുന്നത്. ദൈവവിചാരം അറ്റുപോകുന്ന ദേശത്ത് മനുഷ്യവിചാരവും നിലനിൽക്കുകയില്ല. ദൈവത്തെ നിഷേധിക്കുന്നവൻ സഹോദരനെ നിഷേധിക്കും. ദൈവത്തെ നിഷേധിച്ച് സഹോദരനെ തള്ളിപ്പറഞ്ഞ ആദാം, പറുദീസായ്ക്ക് പുറത്തു വന്ന് ജന്മം കൊടുത്ത ആദത്തിൻ്റെ മക്കൾ തമ്മിലുണ്ടാകുന്ന കലഹം നമുക്കറിയാം. ദൈവത്തെ തള്ളിപ്പറഞ്ഞവൻ്റെ മകൻ തൻ്റെ സഹോദരനെ വധിക്കുകയായി. കായൻ ആവേലിനെ വധിക്കുന്നു. ദൈവത്തിൽ നിന്ന് അകന്നുപോകുന്ന മനുഷ്യന് സംഭവിക്കുന്നത് എന്താണെന്ന് നമ്മളെ വ്യക്തമായി സംഭവങ്ങളിലൂടെ എടുത്തു കാണിക്കുകയാണ് ബൈബിള്. അപ്പോൾ ഈ പ്രമാണത്തിൻ്റെ രണ്ടു പലകകൾ, ദൈവത്തെ സംബന്ധിക്കുന്നതും മനുഷ്യനെ സംബന്ധിക്കുന്നതും, ഇത് പരസ്പര പൂരകങ്ങളാണ്. ഒന്നില്ലാതെ മറ്റൊന്ന് നിലനിൽക്കുകയില്ല. ദൈവത്തെ അംഗീകരിക്കാതെ മനുഷ്യന് നിലനിൽപ്പ് ഉണ്ടാവുകയുമില്ല. അപ്പോൾ ദൈവത്തോടുള്ള ബന്ധം ക്രമീകരിക്കപ്പെടാത്തിടത്ത് മനുഷ്യ പരസ്പരമുള്ള ബന്ധവും ക്രമീകരിക്കപ്പെടുന്നില്ല. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ യാഥാർത്ഥ്യമാണ്. അപ്പോൾ പ്രമാണത്തിൻ്റെ ഡിവിഷനെക്കുറിച്ച്, വിഭജനത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ വിഭജനവും നമ്മൾ കണക്കിലെടുക്കുക. 1, 2, 3 പ്രമാണങ്ങൾ ദൈവമനുഷ്യ ബന്ധത്തെയും 7 മുതൽ 10 വരെയുള്ള പ്രമാണങ്ങൾ മനുഷ്യർ പരസ്പരമുള്ള ബന്ധത്തെയും ക്രമീകരിക്കുന്നതാണ്. പക്ഷേ ഈ പ്രമാണങ്ങളെല്ലാം നമ്മൾ ഓർക്കണം, മനുഷ്യനു വേണ്ടിയാണ്, മനുഷ്യൻ്റെ നന്മയ്ക്കു വേണ്ടിയാണ്. ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുന്നത്, ദൈവാരാധനയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തണം, സാബത്ത് ആചരിക്കണമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. പക്ഷേ എപ്രകാരമാണ് ദൈവം മഹത്വപ്പെടുക? ദൈവം മഹത്വപ്പെടുന്നത് തന്നെ സൃഷ്ടികളിലാണ്. തൻ്റെ സൃഷ്ടികളായ മനുഷ്യർ സന്തോഷത്തോടെ സമാധാനത്തിൽ വസിക്കുമ്പോഴാണ് ദൈവത്തിന് മഹത്വമുണ്ടാവുക. പരസ്പര സ്നേഹത്തിലൂടെ ഐക്യത്തിൽ കഴിയുന്ന മനുഷ്യ സമൂഹത്തിലാണ് ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാകുന്നത്. സന്തോഷിക്കുന്ന മനുഷ്യൻ്റെ മുഖത്ത് ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാകും. അതേസമയം ശത്രുതയിൽ കഴിയുന്ന മനുഷ്യൻ്റെ മുഖത്ത് പ്രകടമാകുന്നത് പൈശാചികതയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം വേണ്ടിയാണ് ഈ പ്രമാണമെന്ന് പറയുന്നത്. വാസ്തവത്തിൽ മനുഷ്യൻ സ്വാതന്ത്ര്യമുള്ളവനായി, സ്നേഹമുള്ളവനായി, സന്തോഷമുള്ളവനായി കഴിയുമ്പോഴാണ്. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള പ്രമാണങ്ങൾ എല്ലാം തന്നെ മനുഷ്യന് വേണ്ടി ആണ്, ദൈവത്തിന് വേണ്ടിയല്ല. മനുഷ്യൻ്റെ സന്തോഷം, മനുഷ്യൻ്റെ സമാധാനം, ആ മനുഷ്യനിലൂടെ പ്രകടമാകുന്ന ദൈവത്തിൻ്റെ സ്നേഹവും മഹത്വവും, അതാണ് ഈ പ്രമാണങ്ങളുടെ ലക്ഷ്യം. ഈ പ്രമാണങ്ങൾ സ്വാഭാവിക നിയമങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കൂടി ഓർക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, മനുഷ്യന് സ്വന്തം ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് തന്നെ ദൈവത്തെ കണ്ടെത്താൻ സാധിക്കും. തന്നെ സംബന്ധിച്ച ദൈവത്തിൻ്റെ പദ്ധതികൾ ഒരു പരിധിവരെ കണ്ടെത്താനായിട്ട് സാധിക്കും. പക്ഷെ അതോടൊപ്പം നമുക്കറിയാം, മനുഷ്യൻ്റെ ബുദ്ധിയും യുക്തിയുമൊക്കെ ആദിപാപം മൂലം വികലമാക്കപ്പെട്ടതാണ്. എന്നാലും മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവം എഴുതിയിരിക്കുന്ന നിയമങ്ങൾ മാഞ്ഞുപോയിട്ടില്ല. മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ശബ്ദം എപ്പോഴും നിമന്ത്രിച്ചുകൊണ്ടേയിരിക്കും. അതിനെയാണ് നമ്മൾ മനസ്സാക്ഷി എന്ന് വിളിക്കുക, കോൺഷ്യൻസ്. അതെല്ലാ മനുഷ്യ വ്യക്തികളിലുമുണ്ട്. മനുഷ്യ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിമന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ ആത്മാവാണ് എല്ലാ മനുഷ്യരെയും നയിക്കുക. നമുക്കറിയാം, ദൈവം സൃഷ്ടിക്കാത്ത മനുഷ്യരില്ല. ഏതു ജാതിയിൽപ്പെട്ടവനാണെങ്കിലും, ഏതു മതം ഏറ്റുപറയുന്നവനാണെങ്കിലും, ഏതു പാർട്ടിയിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും, എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. എല്ലാവരും വഹിക്കുന്നത് ഒരേ ഒരു ദൈവത്തിൻ്റെ മുഖമാണ്. ആ ഒരേ ഒരു ദൈവത്തിൻ്റെ ശബ്ദമാണ് എല്ലാവരും കേൾക്കുന്നതും. എപ്പോഴും തിരിച്ചറിയാൻ ഒരുപക്ഷെ സാധിച്ചില്ല എന്ന് വരും. ഇതിനെക്കുറിച്ചാണ് യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ദൈവത്തിൻ്റെ ശബ്ദം ഓരോ മനുഷ്യവ്യക്തികളെയും ഉള്ളിൽ നിന്ന് നയിച്ചുകൊണ്ടിരിക്കും. 30-ാമത്തെ അധ്യായം സാധാരണഗതിയിൽ മിക്കവാറും എല്ലാ ധ്യാനങ്ങളിലും നമ്മൾ കേൾക്കാറുള്ളതാണ്. 30-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. നിൻ്റെ കാതുകൾ പിന്നിൽ നിന്ന് കേൾക്കുന്ന സ്വരം, അത് നിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സ്വരമാണ്. ആ സ്വരം ദൈവത്തിൻ്റെ സ്വരമാണ്. അത് നന്മയിലേക്ക് നയിക്കുന്നതുമാണ്. ആ സ്വരത്തിന് കാതോർക്കുന്ന വ്യക്തികൾ നഷ്ടപ്പെട്ടു പോവുകയില്ല. ദൈവത്തിൻ്റെ ശബ്ദം ഉള്ളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. എല്ലാ മനുഷ്യരുടെ ഹൃദയങ്ങളിലും ദൈവം തന്നെ നിയമം എഴുതിയിട്ടുണ്ട്. ആ എഴുതപ്പെട്ട നിയമമനുസരിച്ച്, ഹൃദയത്തിൽ എഴുതപ്പെട്ട നിയമമനുസരിച്ച്, ദൈവം നൽകുന്ന പ്രചോദനമനുസരിച്ച് ജീവിക്കാൻ ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ മനുഷ്യഹൃദയത്തിൽ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ നിയമത്തെയാണ് നമ്മൾ സ്വാഭാവിക നിയമം അഥവാ നാച്ചുറൽ ലോ എന്ന് പറയുക. അതിൽ അയൽക്കാരന് തിന്മ ചെയ്യരുതെന്നും കൊല്ലരുതെന്നും മോഷ്ടിക്കരുതെന്നും ഒക്കെ എല്ലാ വ്യക്തികളെയും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ സ്വാഭാവിക നിയമങ്ങൾ എപ്പോഴും മനസ്സിലായി എന്ന് വരില്ല, അഥവാ എപ്പോഴും അനുസരിച്ചു എന്ന് വരില്ല. മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിമന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം ഒരുപോലെ എപ്പോഴും എല്ലാവർക്കും വ്യക്തമായി കേൾക്കണമെന്നില്ല. കാരണം ജീവിച്ചു വരുന്ന സാഹചര്യങ്ങൾ, സമൂഹത്തിൻ്റെ പൊതുവായ മനോഭാവങ്ങൾ, നമ്മൾ തന്നെ ഉൾക്കൊള്ളുന്ന പുതിയ പുതിയ മൂല്യങ്ങൾ, കാഴ്ചപ്പാടുകൾ, പരസ്യങ്ങളിലൂടെ, പ്രബോധനങ്ങളിലൂടെ, അയൽക്കാരുടെ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ നമ്മൾ രൂപപ്പെടുത്തുന്ന മനോഭാവങ്ങൾ, ഇതൊക്കെ മനസാക്ഷിയുടെ ശബ്ദത്തെ കേൾക്കുന്നതിന് തടസ്സമായി നിൽക്കും. അത് തന്നെയുമല്ല, ആദ്യം വളരെ വ്യക്തമായി കേൾക്കുന്ന മനസാക്ഷിയുടെ ശബ്ദം പിന്നെ പിന്നെയാകുമ്പോൾ അത്ര തന്നെ വ്യക്തമായി എന്ന് വരില്ല. അരുത് എന്ന് പറയുന്ന വാക്കുകളുണ്ടാവും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ, മോനെ അതല്ല വഴി, ഇതല്ല, ഇതിലെയാണ് പോകേണ്ടത്, നീ പോകുന്നത് തെറ്റായ മാർഗത്തിലൂടെയാണ് എന്ന് പറയും. പക്ഷേ ഒരേ കുറ്റം തന്നെ, ഒരേ തെറ്റ് തന്നെ മനസാക്ഷിയുടെ പ്രചോദനത്തിന് വിരുദ്ധമായി വീണ്ടും വീണ്ടും ആവർത്തിച്ച് കഴിയുമ്പോൾ, കുറേ കഴിയുമ്പോൾ മനസാക്ഷിയുടെ ശബ്ദം തന്നെ കേൾക്കാൻ കഴിയാതെ പോകും. ഇങ്ങനെ സമൂഹങ്ങൾ തലമുറ തലമുറയായി മനസാക്ഷിയെ മരവിപ്പിച്ച് കഴിയുമ്പോൾ ആ സമൂഹത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയാതെ പോയി എന്ന് വരും. അതുകൊണ്ടാണ് ദൈവം പ്രമാണങ്ങൾ നമുക്ക് നൽകുന്നത്, വളരെ വ്യക്തമായ പ്രമാണം. അത് പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടല്ല, പ്രകൃതി നിയമങ്ങളുടെ ആവിഷ്കാരമായിട്ടാണ്, ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലായിട്ടാണ്. ഈ പ്രമാണങ്ങളാണ് നമ്മളിനി വിശദമായിട്ട് പഠിക്കാൻ പോവുക. ഈ പ്രമാണങ്ങളുടെ കാതലാണ് യേശു എടുത്തു കാണിച്ച സ്നേഹവും കരുണയും. നിങ്ങൾക്ക് ഞാൻ ഒരു പുതിയ പ്രമാണം നൽകുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ് യേശു നൽകിയ പുതിയ പ്രമാണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഇപ്രകാരമുള്ള സ്നേഹത്തിൻ്റെ പ്രമാണം അനുസരിച്ചുകൊണ്ട് വേണം എല്ലാ മനുഷ്യരും ജീവിക്കാൻ. അപ്പോൾ എല്ലാ മനുഷ്യരും സംതൃപ്തിയിൽ, സന്തോഷത്തിൽ, സമാധാനത്തിൽ കഴിയാൻ വേണ്ടി ദൈവം കനിഞ്ഞ് വെളിപ്പെടുത്തി നൽകിയതാണ് അവിടുത്തെ 10 വാക്കുകൾ അഥവാ 10 പ്രമാണങ്ങൾ. ആ പ്രമാണങ്ങൾ ഇനി നമ്മൾ ഓരോ ദിവസവും വിശദമായി പഠിക്കാൻ പോവുകയാണ്. ഓരോ പ്രമാണവും എടുത്ത് നമ്മൾ ഒരു പ്രാർത്ഥനയോടുകൂടി ഈ പഠനം ഇവിടെ സമാപിക്കാം. കരുണാവാനും സ്നേഹനിധിയുമായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ പ്രമാണം ആലേഖനം ചെയ്യുകയും ഞങ്ങളുടെ കാതുകളിൽ അവിടുത്തെ ശബ്ദം നിരന്തരം മുഴക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ, ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന് ഞങ്ങളുടെ മനസാക്ഷിയിൽ നിമന്ത്രിക്കുന്ന അവിടുത്തെ ശബ്ദം കേൾക്കാൻ അനുസരിക്കാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. കർത്താവേ, അങ്ങയുടെ പ്രമാണങ്ങൾ ഞങ്ങൾക്ക് ഒരു കാരണവശാലും വിലങ്ങുതടിയല്ല, ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വിഘാതമല്ല, നേരെ മറിച്ച് ഞങ്ങൾക്ക് പൂർണ്ണമായ യഥാർത്ഥമായ സ്വാതന്ത്ര്യവും നന്മയും പ്രദാനം ചെയ്യുന്നതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ പ്രമാണങ്ങൾ മനസ്സിലാക്കാനും അവയനുസരിച്ച് ജീവിക്കാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അങ്ങയുടെ പ്രമാണം ഈ ഭൂമിയിൽ ഭരണം നടത്തുമ്പോൾ ഭൂവാസികൾ നീതി അഭ്യസിക്കും. 119 സങ്കീർത്തനത്തിലൂടെ അവിടുന്ന് പ്രമാണത്തിൻ്റെ വൈശിഷ്ട്യം ഞങ്ങൾക്കെല്ലാവർക്കും വെളിപ്പെടുത്തി തരുന്നുണ്ട്. അങ്ങയുടെ പ്രമാണത്തിൻ്റെ ചുരുളഴിയുമ്പോൾ ഭൂമിയിൽ പ്രകാശം പരക്കും. അങ്ങയുടെ പ്രമാണമാണ് ഞങ്ങളുടെ പാദങ്ങൾക്ക് പ്രകാശം. ഞങ്ങളുടെ പാതയിൽ വിളക്കായി പ്രശോഭിക്കുന്നതും അവിടുത്തെ പ്രമാണങ്ങൾ തന്നെയാണ്. അവിടുത്തെ പ്രമാണങ്ങളനുസരിച്ച് ജീവിക്കുമ്പോഴാണല്ലോ ഞങ്ങൾക്ക് മുഖം വ്യക്തമായി ശുദ്ധമായി കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നത്. അങ്ങയുടെ വഴിയിലൂടെ നിരന്തരം നയിക്കാൻ, നിരന്തരം നടക്കാൻ ഞങ്ങളെ അവിടുന്ന് കൈപിടിച്ച് നടത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.